നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കേരളീയ തറവാടിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. തരക്കൽ വാര്യം. ഏകദേശം ഒരു 500 കൊല്ലത്തെ ചരിത്രം.
അതെ, 1530 മുതൽ ഇന്ന് വരെയുള്ള ഒരു യാത്ര. ധീരത, അധികാരം, പിന്നെ അതിജീവനം, അങ്ങനെയൊക്കെ പറയാം.
കോഴിക്കോട് സാമുദ്രിയുമായുള്ള ബന്ധം, അതാണല്ലോ ഇതിലെ പ്രധാന ഒരു ഘടകം.
തീർച്ചയായും, പഴയ കേരളത്തിൻ്റെ ആ ഒരു അധികാര ഘടനയുമായൊക്കെ ഇഴചേർന്നുകിടക്കുന്ന ചരിത്രമാണ്. അപ്പോ നമുക്കവരുടെ ഉയർച്ച താഴ്ചകളിലൂടെ ഒന്ന് പോകാം.
തുടങ്ങാമല്ലേ. ഏകദേശം 1530കൾ. സ്ഥലം ചെറുക്കോട്.
ആ, അവിടെയാണ് തുടക്കം. തരക്കൽ ഉണ്ണിക്കണ്ടമേനോൻ
സാമുദ്രിയുടെ സൈന്യത്തിലെ ഒരു പ്രധാനിയായി മാറുന്നു.
അതെ, അദ്ദേഹത്തിന് മേനോൻ എന്ന സ്ഥാനപ്പേരും കിട്ടി, കൂടെ പട്ടും വളയും.
അതൊരു വലിയ അംഗീകാരം തന്നെ ആയിരുന്നിരിക്കണം, അല്ലേ?
ഓ, തീർച്ചയായും, രാജാവിന്റെ നേരിട്ടുള്ള അംഗീകാരമാണ്. അദ്ദേഹം ചുനങ്ങാട് ദേശത്തിന്റെ തളച്ചെന്നവരായി.
തളച്ചെന്നവരെന്ന് പറഞ്ഞാൽ?
അതായത് 10,000 പടയാളികളുടെ തലവൻ, അതോടൊപ്പം 14 ചേരിക്കലുകളുടെ മേൽനോട്ടക്കാരനും.
ചേരിക്കലുകൾ, ഭരണപ്രദേശങ്ങൾ.
അതെ അതെ. പിന്നീട് അദ്ദേഹത്തിന്റെ അനന്തരവന്മാരും ഈ സൈനിക സേവനം തുടർന്നു. പിന്നെ 1649 മറ്റൊരു ഉണ്ണിക്കണ്ടമേനോൻ ദേശവാഴിയായി.
ദേശവാഴി?
അതെ. സ്വന്തമായിട്ട് മഞ്ചലിൽ, അതായത് പല്ലക്കിൽ, യാത്ര ചെയ്യാനുള്ള അവകാശമൊക്കെ കിട്ടി. അവരുടെ പ്രാധാന്യം കൂടിക്കൂടി വന്നു എന്ന് സാരം.
ശരി ശരി. അപ്പോ ഈ സമയത്തൊക്കെ സാമൂതിരിയുമായി നല്ല ബന്ധത്തിലാണല്ലേ?
വളരെ നല്ല ബന്ധം. 1670 ഒരു സംഭവമുണ്ടായി. ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ സാമൂതിരിയുടെ ഉടവാള് നഷ്ടപ്പെട്ടു.
ഓഹോ.
അപ്പോ തരക്കൽ ഉണ്ണിരാമമേനോൻ പുതിയൊരു വാള് സമർപ്പിച്ചു. അത് തറവാടിനോടുള്ള കൂറ് ഒന്നുകൂടി ഉറപ്പിച്ചു.
അതോടെ അവരുടെ സ്ഥാനം പിന്നെയും ഉയർന്നു കാണും.
തീർച്ചയായും. 1675 1755 ഇടയ്ക്കുള്ള കാലം ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. സാമൂതിരിയുടെ രാജ്യത്തിന്റെ നല്ലൊരു ഭാഗം അവരുടെ നിയന്ത്രണത്തിലായി.
പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ടല്ലോ.
ആ, വന്നു. 1676 തറവാട്ടിൽ പിന്തുടർച്ചാവകാശികളായി പെൺകുട്ടികളില്ലാത്തൊരവസ്ഥ വന്നു.
അതൊരു വലിയ പ്രതിസന്ധിയായിരിക്കുമല്ലോ, മരുമക്കത്തായ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും.
അതെ, തറവാടിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി. അപ്പോഴാണ് സാമൂതിരി ഇടപെടുന്നത്.
എന്നിട്ട്
പൊന്നാനിയിലെ കീഴൂർ വാര്യം അതിന്റെ ഒരു ശാഖയെ മുഴുവനായിട്ട് തരക്കൽ തറവാട്ടിലേക്ക് ദത്തെടുക്കാൻ തീരുമാനിച്ചു.
ഒരു കുടുംബത്തെ തന്നെ ദത്തെടുക്കുകയോ?
അതെ, ആ ദത്തെടുക്കലൂടെ വന്ന ആളാണ് കീഴൂർ ഏരോമമേനോൻ. അദ്ദേഹം വളരെ, എന്താ പറയാ, നിർണായക ശക്തിയായി മാറി.
അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങൾ കിട്ടിയോ?
കിട്ടി. മറ്റുള്ള ദേശവാഴികൾക്കൊന്നും ഇല്ലാത്ത ചില പ്രത്യേക അധികാരങ്ങൾ സാമൂതിരി അദ്ദേഹത്തിന് നൽകി.
എന്തിനായിരിക്കും അത്? ഒരുപക്ഷേ ആ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിർത്തിയതിന്റെ ഒരു അംഗീകാരം.
അതുതന്നെ, ഒരു തന്ത്രപരമായ നീക്കം കൂടിയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ കീഴിൽ പൊന്നാനി പ്രദേശം തരക്കലിന്റെ നിയന്ത്രണത്തിലായി.
ഓഹോ.
അദ്ദേഹം കോഴിക്കോട് ചേരിക്കലിന്റെ തളച്ചെന്നവരായും പ്രവർത്തിച്ചു. പിന്നെ 1683 മാമാങ്കം.
ആ,
മാമാങ്കം.
അതെ അതെ.
അതിന്റെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ചില കത്തുകളൊക്കെ തരക്കൽ രേഖകൾ എന്ന പേരിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്.
അപ്പോ ഈ 1676 മുതൽ 1762 വരെയുള്ള കാലം, അതാണ് ഏറ്റവും മികച്ച സമയമെന്ന് പറയുന്നത്?
അതെ, ഏകദേശം ഒരു 100 പക്ഷേ 1766 കാര്യങ്ങൾ മാറിമറിഞ്ഞു.
എന്തുപറ്റി?
പുതിയൊരു സാമൂതിരി വന്നു. അദ്ദേഹം കുറച്ച് ദുർബലനായിരുന്നു. ഈ തക്കം നോക്കി കൊച്ചിയും തിരുവിതാംകൂറും സാമൂതിരിക്കെതിരെ ഒന്നിച്ചു.
ആഹാ, അപ്പൊ യുദ്ധമായി?
യുദ്ധമായി. ഈ സമയത്താണ് സാമൂതിരിയും ഏരോമമേനോനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്.
നേരത്തെ അത്രയും അടുപ്പമുണ്ടായിരുന്നവർ തമ്മിലോ?
അതെ, സാമൂതിരി ഏരോമമേനോനെ പൊന്നാനിയിലെ അധികാരസ്ഥാനത്ത് നിന്നും മാറ്റി.
അതിന്റെ കാരണം?
കൃത്യമായ കാരണം വ്യക്തമല്ല, പക്ഷേ അത് വലിയ പ്രത്യാഘാതമുണ്ടാക്കി. പിന്നീടൊരു പ്രാദേശിക കലാപം അടിച്ചമർത്താൻ സാമൂതിരി ആവശ്യപ്പെട്ടപ്പോൾ ഏരോമമേനോൻ വിസമ്മതിച്ചു.
അത് ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നയിച്ചു കാണും.
നയിച്ചു. ഒരു കഥ പറയുന്നത് സാമൂതിരി വടന്തറ എന്ന സ്ഥലത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഏരോമമേനോനും മറ്റൊരു പ്രധാനിയായ ഉണ്ണിക്കണ്ടൻ മേനോനും വഴി തടഞ്ഞു എന്നാണ്.
ഓഹോ.
മേനോൻ സാമൂതിരിയെ വെടിവെച്ചാൻ ശ്രമിച്ചു എന്നും ഒരു ഭാഷ്യമുണ്ട്. എത്രത്തോളം ശരിയാണെന്നറിയില്ല.
വിശ്വസ്തർ ശത്രുക്കളാവുക.
അതിന്റെ അവസാനം ഭീകരമായിരുന്നു. ഏരോമമേനോൻ കൊല്ലപ്പെട്ടു.
അയ്യോ.
തറവാട് ആനകളെ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി, തകർത്ത് തരിപ്പണമാക്കി.
വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയൊരു തറവാടിന് ഇങ്ങനൊരു ഗതി വന്നെന്നോ.
അതെ, സ്ത്രീകളെയും കുട്ടികളെയും പൊന്നാനിയിലെ വൈരനെല്ലൂർ കോവിലകത്തേക്ക് മാറ്റി. ഭാഗ്യത്തിന് പിന്നീട് ശങ്കരമേനോൻ എന്നൊരാൾ അവരെ രക്ഷപ്പെടുത്തി.
എങ്ങോട്ട് കൊണ്ടുപോയി?
സാമൂതിരിയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള തിരുവില്ലാമലയിലേക്ക്, അവിടേക്ക് മാറ്റി.
ഈ സമയത്താണ് ലക്ഷ്മി വാരസ്യാർ ജനിക്കുന്നതല്ലേ? ഏകദേശം 1765.
അതെ, ഇന്നത്തെ കുടുംബത്തിലെ ഒരു പ്രധാന കന്യായ ലക്ഷ്മി വാരസ്യാർ ജനിക്കുന്നത് ഈയൊരു കഷ്ടപ്പാടിന്റെ കാലത്താണ്.
ഇത്രയും വലിയൊരു തകർച്ച, അതിൽ നിന്ന് എങ്ങനെയാണ് അവർ കരകയറിയത്? അതാണ് അത്ഭുതം.
1800കളുടെ തുടക്കത്തിൽ ലക്ഷ്മി വാരസ്യാരും പിന്നീട് വന്ന ഏരോമമേനോനും ഒരുപക്ഷെ പഴയാളുടെ പേരുള്ള പിൻഗാമിയായിരിക്കാം ചെറുക്കോട്ടേക്ക് തിരികെ എത്തി.
അപ്പോഴേക്കും സാമൂതിരി മാറിയിരുന്നു.
അതെ, അന്നത്തെ സാമൂതിരി കുറച്ച് അനുഭവം കാണിച്ചു. അവർക്ക് ക്ഷേത്രഭൂമികളും പാട്ടഭൂമികളും ഒക്കെ നൽകി സഹായിച്ചു.
പാട്ടഭൂമി, കൃഷി ചെയ്യാനുള്ള സ്ഥലം.
അതെ, അതിലേറ്റവും പ്രധാനം കൊടുവായൂർ ദേവസ്വത്തിന്റെ ഭൂമിയായിരുന്നു.
കൊടുവായൂർ ക്ഷേത്രം.
ആ ക്ഷേത്രഭൂമി കിട്ടിയതോടെ കുടുംബത്തിന് വീണ്ടും സാമ്പത്തിക ഭദ്രത വന്നു. പഴയ പ്രതാപം കുറച്ചെങ്കിലും വീണ്ടെടുക്കാൻ അത് സഹായിച്ചു. അന്നുമുതൽ കൊടുവായൂർ ഭഗവതി അവരുടെ കുടുംബദേവതയായി മാറി.
അപ്പോ ശരിക്കും സേവനം, അധികാരം, പിന്നെ തകർച്ച, അതിജീവനം, ഒടുവിൽ പുനരുജ്ജീവനം, ഇങ്ങനൊരു ചാക്രികമായ ചരിത്രമാണല്ലേ ഈ തറവാടിന് പറയാനുള്ളത്.
ശരിയാണ്. K.V. കൃഷ്ണയ്യരുടെ ദ സമോറിൻസ് ഓഫ് കാലിക്കറ്റ്, പിന്നെ എസ് രാജേന്ദ്രന്റെ നെടുങ്ങനാട് ചരിത്രം തുടങ്ങിയ പുസ്തകങ്ങളിലൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്.
വാര്യത്ത് ഇപ്പോഴും പഴയകാലത്തെ ചില ആയുധങ്ങളും താളിയോല ഗ്രന്ഥങ്ങളുമൊക്കെ ഉണ്ടെന്നതും ആ ചരിത്രത്തിന്റെ ഒരു തുടർച്ച കാണിക്കുന്നു.
തീർച്ചയായും, ആ വസ്തുക്കൾ തന്നെ ഒരു ചരിത്രമാണ് പറയുന്നത്.
ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ശരിക്കും അധികാരവും ഭാഗ്യവുമൊക്കെ എത്ര പെട്ടെന്നാണ് മാറിമറിയുന്നതെന്ന് കാണാമല്ലേ.
അതെ, ഒരു കാലത്ത് ഏറ്റവും വേണ്ടപ്പെട്ടവർ പിന്നീട് ശത്രുക്കളാവുന്നു, തകർച്ചയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു.
കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയും പാരമ്പര്യം, അത് നിലനിർത്തുന്നതിൽ ഇത്തരം വീഴ്ചകൾക്കും തിരിച്ചടികൾക്കും എന്ത് പങ്കാണുള്ളത്?
ശരിയാണ്, പ്രതിസന്ധികൾ അതെങ്ങനെയാണ് അതിജീവനത്തിനുള്ള പുതിയ വാതിലുകൾ തുറക്കുന്നത്? ഇതൊരു ചിന്തയാണ്.
അതെ, ആലോചിക്കാവുന്ന ഒരു കാര്യം.